ദിവസം വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായം 27 വാക്യം മുതൽ ബാറക്കുമോ എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാത്തിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് ആർജിതമായി പ്രവർത്തി വർദ്ധിക്കുന്നു. അവിടുത്തേതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വദാസന്മാരെയും തലമുറ ക്രമത്തിൽ അഭിവർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാർക്കും രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സവസ്ഥതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകൃതിരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മറഞ്ഞുപോയവരുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ താരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയുമില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹേനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മത്സ്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മൗത്തത്തിൽ അവന് സമനായ ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുതൽ വധിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ കൃഷികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആദരവും അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ചത് 12 ഗോത്രങ്ങൾക്കായി ഭാവിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരണവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മൗത്തത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നദ്ധയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവൻ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തെരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിന് തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലവിഗോത്രജനവും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹരോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവൻ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതളം നാരങ്ങിയും ദൈവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഊറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ തിരിച്ചെടുത്ത കട കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കുവാൻ സ്വർണപ്പണിക്കാൻ മുദ്രമോദരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ വധിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിരുന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കലശാതിരി പ്രകടമാക്കുന്നു. അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരക്കവും സുഗന്ധ ദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവനെ തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാൻ അധികാരവും കൊടുത്തു. ദാത്താനും അബീറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാടുക്കളാകുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ അതിഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും അതിഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവൻ നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലെയാസറിന്റെ പുത്രനായ ബിനെഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴുതെറ്റിപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമയെന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനമായ ജെസ്സെയുടെ പുത്രൻ ദാവീദുമായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ഞാനും കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കും, മഹത്വം തലമുറകൾ തോറും നിലനിർത്തുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയായ ശബ്ദത്തിനുമരളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബേത്ത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ യുദ്ധത്തിൽ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപുറപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധിച്ച് മരുന്ന് നിർത്തുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജിതരായ അവരുടെ നാമത്തിന്മാരുടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൻ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്ത നിമിഷം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിയായി ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ മുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തിയായി മുഴങ്ങി. തൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമുവൽ കർത്താവിന്റെയും അവിടുത്തെ വിശുദ്ധന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു, ദൈവമേ സ്വരയോഗ്യമാകുന്നു, ബാറക്കുമോ.
ശ്രാവണം പുത്രനും ശുദ്ധാലോഹായിക്കും സ്തുതി ആദുതന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നടന്നിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ ശ്രീരേഖ ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗത്ര സ്വദരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷയെ വളരെ ധന്യമായിട്ട് നിന്നും മുന്നോട്ട് നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ദൈവത്തിന്റെ തിരുനാമത്തിൽ ശിരസ്സന സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സജീവമായി നിലനിർത്താൻ നടത്തുന്ന ഭദ്രാസനത്തിന് മുദ്ര പോലത്തെ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരത്തിന് ധ്യാനം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എ കെ ഹരിയാനച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ അവസ്ഥം പുറത്തുവാനുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും പരിചിതമായ ഗാനം, സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ. ഈ ദിവസത്തിൽ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. തന്റെ വരവിന്റെ മുന്നോടിയായി ദൈവമക്കളെ ഒരുക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവിന്റെ വരവിൽ അനുഭവവേദ്യമാകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഈ ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാട്ടുകാരൻ കർത്താവിന്റെ വരവിനായി ഒരുക്കുന്നതായ ഒരു വലിയ ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാട്ടുപുസ്തകത്തിലെ 17-ാമത്തെ ഗീതം.
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ വാർവോടാണ് ചിടുമേ, അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ വാർവോടാണ് ചിടുമേ, ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ, ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ, ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ, എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ, വിടുവിടുമേ ദേഹവാഹനത്തിൽ കോടകോടി ദൂരരുമായി, വിടുവിടുമേ ദേഹവാഹനത്തിൽ കോടകോടി ദൂരരുമായി, ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തൊളിച്ചി ഭാരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാദാ നിന്നുടെ ഭാരവിനായി പാരിൽ കരുത്തതകൾ ഏറം ദിനം തോറുമേ കഥ വേഗം നിവം നിടനേ. പാരിൽ കരുത്തതകൾ ഏറം ദിനം തോറുമേ കഥ വേഗം നിവം നിടനേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവന്തം ബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക്
വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ട ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളോട്
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ
ദൈവമേ നിനക്ക് സ്തുതി, ചെറുതാവേ നിനക്ക് സ്തുതി, പാപികളായ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരയണമേ, നിന്റെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് വരയണമേ, ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ രക്ഷണമേ. നാല് രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ,
ഞങ്ങൾക്ക് വേണ്ടി
വറയ്ക്കുമോ ദൈവമേ, നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നതല്ലെന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ച് പുറത്താക്കുവാൻ വേണ്ടി നോമ്പിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ വിടർത്തിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം പിന്നെയും അവന്റെ അടിമയിൽ പെട്ടുപോയിരിക്കുന്നു. അയ്യോ, നോമ്പ് മൂലം ഈ അടിമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ജന്മപ്പെരുന്നാളിൽ ഹൃദയപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നോമ്പിലോ നമസ്കാരത്തിലോ അല്ല, നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ, കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ, സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഞങ്ങൾ ദുഃഖിപ്പാനിടയാവുകയും വരുതേ. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമേ മാത്രമല്ല, ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് ദൈവികാഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവേഷ്ടപ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, ക്രിസ്മസ് നോമ്പിന്റെ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. എല്ലാ ദേവാലയങ്ങളിലും നോമ്പിന്റെ ആഘോഷങ്ങളുടെ തിരക്കാണ്. മറ്റു നോമ്പും ക്രിസ്മസ് നോമ്പും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റു നോമ്പെല്ലാം ഒരു അനുതാപത്തിന്റെ മൂടിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിസ്മസിന്റെ നോമ്പ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായും കച്ചവട ക്കാരുടെ ആ സമൂഹത്തിന്റെ ആ സംസ്കാരത്തിന്റെ ഭാഗമായും ക്രിസ്തുമസിന്റെ നോമ്പിന് ഒരാഘോഷത്തിന്റെ കളറാണുള്ളത്. നമുക്കറിയാം അമേരിക്കയിൽ താമസിക്കുന്ന നമുക്ക് ഡിസംബർ 1 മുമ്പേ വീടുകളും കടകളും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കച്ചവടം ആണല്ലോ അതിന്റെ പ്രധാനം. തന്നെയല്ല ക്രിസ്മസിനെ പറ്റി തന്നെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇറ്റ് ഇസ് എ ഡേ വി ഗെറ്റ് വി എക്സ്ചേഞ്ച് ഗിഫ്റ്റ് ഓർ വി ഗെറ്റ് ഗിഫ്റ്റ് ഫ്രം മൈ പേർ അവർ പേരൻസ് ഓർ ബിലോട്ടും. സോ അതാ ഒരു കോൺസെപ്റ്റ് തന്നെ ക്രിസ്മസിന്റെ കോൺസെപ്റ്റ് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൂഡിലാണ് ഈ നോമ്പ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും അനുഭവത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിൽ പങ്കാളിയാകുവാൻ ജന്മപ്പെരുന്നാളിൽ സംബന്ധിക്കുവാൻ അവന്റെ ജന്മത്തിന് സാക്ഷിയാകുവാൻ തോന്നുമുള്ള ഒരുക്കം ആയിട്ടാണ് നോമ്പിനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഡിസംബർ 8-9 സഭയുടെ രണ്ട് വലിയ പിതാക്കന്മാരുടെ ഓർമ്മമാണ് ഇന്നലെയും ഇന്നും. മലങ്കര സഭയുടെ വളരെ വിശുദ്ധനും വിനയാന്യതനുമായ പിതാവെന്ന് സഭ പ്രകീർത്തിക്കുന്ന ഔഗേൻ ബാവായുടെ ഓർമ്മയായിരുന്നു ഇന്നലെ. കോട്ടയം കാതോലിക്ക തെരമനയിൽ അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇന്നലെ ആഘോഷമായ പെരുന്നാൾ കൊണ്ടാടി. ഔഗേൻ ബാവായുടെ ഓർമ്മയാണ്. ഔഗേൻ ബാവായെ ഒരുപക്ഷെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ വിനയവും സൗമ്യതയും ശാന്തതയും ഒക്കെ മലങ്കര സഭയുടെ എല്ലാവർക്കും ഇന്നും മാതൃകയും അനുഗ്രഹവുമാണ്. വളരെ സങ്കീർണവും പ്രശ്ന കലുഷിതവുമായ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മലങ്കര സഭയെ നയിച്ച വലിയ പിതാവായിരുന്നു ഔഗേൻ ബാവ. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. ഡിസംബർ 9 ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. ഇന്ന് രാവിലെ ഇന്ത്യയിലെ നമ്മുടെ ഇന്നലെ വൈകിട്ടായിരുന്നല്ലോ 9 രാവിലെ ഇന്ത്യയിൽ കൊളയം ചിരങ്ങര അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ പെരുന്നാളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു. ബർണബാസ് തിരുമേനിയെ അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ മലങ്കര സഭയുടെ പേരും യശസ്സും ഈ മണ്ണിൽ ഉയർത്തിയ ജീവിതം ത്യാഗം സഹിച്ച് ഒരു വലിയ ത്യാഗപൂർണമായ ജീവിതം ഇവിടെ കാഴ്ചവെച്ച് മലങ്കര സഭയുടെ യശസ് ഇവിടെ ഉയർത്തി ഈ മലങ്കര സഭയ്ക്ക് ഇവിടെ രണ്ട് ഭദ്രാസനങ്ങളായി വളരുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് നമ്മെ സ്നേഹിച്ച് കടന്നുപോയ ആ പിതാവിന്റെ ഓർമ്മ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ആണെങ്കിലും നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് നമുക്ക് സങ്കേതപ്പെടാം. ആ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പുണ്യപിതാവിന് സ്വർഗീയ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വിശ്വസന്മാരോടുകൂടി വസിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇന്നലെ അവിടെ കുർബാനയും പെരുന്നാളുമായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. ഇന്ന് വൈകിട്ടും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുമായിട്ട് വീക്കെൻഡുമായിട്ട് പെരുന്നാളുകളുണ്ട്. നമ്മുടെ ഭദ്രാസനത്തിലും എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹത്തിന്റെ ഓർമ്മ സമുചിതമായി കൊണ്ടാടണമെന്ന് വൈദികരെ അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഇവിടെ അരമനയിലും ബർണബാസ് തിരുമേനിയുടെ ഓർമ്മ സമുചിതമായിട്ട് കൊണ്ടാടുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരു നിമിഷം ഈ പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഒരു നിമിഷം നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം.
പുണ്യം നാദസ്തോത്രം.
ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ എ ചെറിയാനച്ഛനാണ്. അച്ഛൻ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ സെന്റ് തോമസ് തോട്ടമൺ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരിയായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. ദീർഘകാലം, ഏകദേശം 10-25 വർഷം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികനായി അവിടുത്തെ വിവിധ ദേവാലയങ്ങൾ പണിയുകയും അവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തതിനു ശേഷം സ്വന്തം സ്ഥലമായ കോഴഞ്ചേരിയിലേക്ക് പോവുകയും അങ്ങനെ ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് തോമസ് കത്തീഡ്രൽ തോട്ടമൺ പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. അച്ഛൻ അച്ഛൻ്റെ സഹോദരി ഇവിടെ സന്ദർശിക്കുവാൻ തക്കവണ്ണം ഹ്യൂസ്റ്റണിൽ വരികയും ഇന്നിപ്പോൾ അരമനയിൽ എത്തുകയും ഇന്ന് നമ്മോടുകൂടി ഇവിടെ സംബന്ധിക്കുകയും ഇന്നത്തെ ഈ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടുകൂടി അച്ഛനെ ഞാൻ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു, തുടർന്ന് ബഹുമാനപ്പെട്ട കെ ചെറിയാനച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 113-ാമത്തെ ഗീതം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഗീതമാണ്. നമുക്ക് ഈ ലോകത്തിൽ യാത്രക്കാരാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഈ ഗീതം. മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് നാം നയിക്കേണ്ടത് എന്നുള്ളതായ ഒരു ചിന്ത ഈ ഗീതം നമുക്ക് പകർന്നു നൽകുന്നു. നമുക്ക് ചേർന്ന് പാടാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ.
സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാം. ഈശകൾ സാക്ഷകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീക്ഷകൾ സാക്ഷകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, യോഗമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനും ഉൾമുടി നൽകിയാൽ ലോകമേ നീ തരും മേരെ നീ എന്തിനായി. നാഥനും ഉൾമുടി നൽകിയാൽ ലോകമേ നീ തരും മേരെ നീ എന്തിനായി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും, നിൽക്കുമായിരങ്ങൾ ആകെയായ ഞാൻ, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ. നേരവും യേശുവെ നോക്കിടും, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ. നേരവും യേശുവെ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടിയാകും ദോഷമോർത്തതാ, നിന്ദകൾ സഹിച്ചു മരിച്ചനാഥനെ. ജ്ഞാനിച്ചും മാനിച്ചും സേവിച്ചും ഭോഗയിൽ, ജീവൻ ഇല്ല ഞാൻ ധ്യാനിച്ചും പാലിച്ചും സേവിച്ചും പോവയിൽ ജീടമെന്നറിയില്ല ഞാൻ സിയോ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രിസ്തുവിന്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ഹേലെഴുന്ന സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു ഗുരുജിന്റെ പാതയിൽ.
ബഹുമാനപ്പെട്ട കെ എച്ച് ദയാനച്ചനെ ഇന്നത്തെ ദൈവോചന ശുശ്രൂഷയ്ക്കായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തിരുമനസെ, വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളെ, ഈ കർത്തൃസന്നദ്ധിയിൽ ഈ നോമ്പിന്റെ വേളയില് ദൈവത്തോടുകൂടെ ഇരുപ്പാനും ദൈവവചനം അറിയിപ്പാനും ദൈവം തന്നതായ ആ അവസരത്തിനായി ഹൃദയംഗമമായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നോമ്പിന്റെ വേളകളിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ അനൽപമായ സന്തോഷവും ആത്മീയമായ ധൈര്യവും ചോർന്നു പോകാതെ നമ്മിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്തു നിന്നാണ് നമ്മുടെ ദേശത്തേക്ക് ആത്മീയ ധാരകള് ചെറിയ കൈത്തോടുകൾ പോലെ ഒഴുകി വന്നിരുന്നത്. ഇന്ന് അതൊക്കെ പരിശോധിക്കുമ്പോൾ അതൊക്കെ വറ്റിപ്പോയതായിട്ടാണ് കാണുന്നത്. ഈ പ്രദേശത്ത് അത് വീണ്ടും ഉത്ഭവിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭയുടെ പോരാളികളായി നമ്മയൊക്കെ അഭിവന്യ തിരുമേനിയുടെ മഹനീയമായ നേതൃത്വത്തിലാക്കി വച്ചിരിക്കുന്നു എന്നത് ഗൗരവമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിലച്ചുപോയ ഉറവകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുവാനായി ഈ പ്രദേശത്ത് വൈദിക ഗണം സഭയുടെ വിശ്വാസികളോട് ചേർന്ന് അഭിവന്യ തിരുമേനിയുടെ പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതട്ടെ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്നത്തെ കാലഘട്ടമൊന്നുമല്ല, അന്നത്തെ അവസ്ഥയുമല്ല. സഭയുടെ ആളുകള് ധാരാളം ആളുകൾ പുരോഗതിയിലേക്ക് നീങ്ങി അനേകം ദേവാലയങ്ങൾ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് കാണുന്നത് തീർച്ചയായും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന സംഗതിയാണ്. ഈ സമയത്ത് ദൈവമാതാവിന്റെ ഒരു പ്രതിവചനം, പ്രതിവാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. മാലാഹ ഗബ്രിയേൽ മാലാഹ ദൈവമാതാവിനോട് സദ്വചനം ഘോഷിക്കുമ്പോൾ മറുപടിയായി പറയുന്ന ഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്ക് കിടക്കുന്നു. ശക്തനായവൻ എങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ അഹങ്കാരികളെ ചിന്തിച്ചു. ഇങ്ങനെ ഒരു പ്രതിവാക്യം ആ അമ്മ ഉരുവിടുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉയർന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. അത് സഭയിൽ കൂടിയും പിതാക്കന്മാരിൽ കൂടിയും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ആ ശക്തി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ വിജനപ്രദേശത്ത് പട്ടുപോവുകയാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ടിയിരുന്നത്. എന്നാൽ ശക്തനായവൻ നമ്മളെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് നാം ഒക്കെ ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നു എന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. രണ്ടാമതായിട്ട് അമ്മ പറയുന്നു, അവൻ സിംഹാസനങ്ങളിൽ ഇരുന്നവരെ എല്ലാം മറിച്ചിടുകയും താണവരെ ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അഹങ്കാരികളായി മല്ലടിച്ചിട്ടുള്ള ആളുകളെ നാം ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും. അഹങ്കാരത്തോടുകൂടെ ആരെങ്കിലും മറുതലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ആയവരുടെയൊക്കെ സ്ഥിതിയും ഗതിയും നാം ആശിക്കാത്ത തരത്തിൽ മറ്റൊരു മാർഗത്തിലേക്ക് വ്യതിചലിച്ചിരിക്കാം എന്ന് കരുതട്ടെ. എന്നാൽ ദൈവസന്നിധിയിൽ അവിടുത്തെ കരങ്ങൾക്ക് കീഴെ താണിരിക്കുകയും ബിനിയാന്യതരായി ജീവിക്കുകയും കുടുംബത്തെ പരിപാലിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് തഴച്ച് വളർന്ന് സമാധാനത്തിന്റെ പാതകളിലും വീഥികളിലും അനുഗ്രഹീതമായ ഭവനങ്ങളിലും വസിക്കുന്നത് കാണുമ്പോൾ സഭയും പിതാക്കന്മാരും സന്തോഷിക്കുന്നു. ഇത് കർത്താവിന്റെ ജന്മപെരുന്നാളിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ഇന്ന് തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, സന്തോഷത്തിന്റെയും കൂടി ഒരു നോമ്പിന്റെ വേളയാണ് ഇത്, മറ്റു നോമ്പുകളെക്കാൾ വിഭിന്നമാണ് എന്ന് തിരുമനസ് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഈ ജന്മപെരുന്നാള് സന്തോഷത്തിന്റെ വേളകൾ തന്നെയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലാഹ അത് ഇടയന്മാരെ അറിയിക്കുന്നത്. അപ്പൊ സർവ്വജനത്തിനും, ലോകത്തിൽ ജീവിക്കുന്ന സർവ്വജനത്തിനും ക്രിസ്തുമസിന്റെ സന്തോഷം മാലാഹ അറിയിക്കുകയാണ്. എന്നാൽ അത് നാം ഇന്ന് പരിമിതപ്പെടുത്തി നമ്മളിലേക്ക് ആ സന്തോഷം ഒതുങ്ങി നിൽക്കുവാനായി നാം അതിന് വേദി കെട്ടിയിരിക്കുന്നുവോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതാണ് ഇത് കച്ചവടത്തിന്റെ ഒരു ലക്ഷ്യത്തിൽ ഈ ക്രിസ്മസ് ചുരുങ്ങിപ്പോയി എന്ന് കാണേണ്ടിയിരിക്കുകയാണ്. എന്നാല് ഈ ജന്മപെരുന്നാള് സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു സന്തോഷമായി ഞാനും നിങ്ങളും മാറ്റേണ്ടിയിരിക്കുന്നു. അത് ഓരോ കവലകളിലും പ്രസംഗിച്ചുകൊണ്ടല്ല, പിന്നെയോ നമ്മുടെ ഭവനങ്ങളിലെ ഉൾമുറികളിൽ ഇരുന്നു കൊണ്ട് നോമ്പ് നോക്കിയും പ്രാർത്ഥിച്ചും ഈ സന്തോഷം മറ്റുള്ളവർക്ക് വ്യാപരിപ്പിക്കുക, അതാണ് സഭ നമുക്ക് നൽകുന്നതായ സന്ദേശം. നോമ്പിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും ഈ വലിയ സന്തോഷം മറ്റുള്ളവർക്ക് ദൈവം പകരുവാൻ തക്കവണ്ണം നാം നമ്മെ പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, അമ്മ പറയുന്നു അവൻ അഹങ്കാരികളായവരെ ചിന്തിച്ചു എന്ന്. വേദപുസ്തകം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ അഹങ്കാരികളുടെ അധപ്പതനം, അഹങ്കാരികളുടെ അന്ത്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അനേക അവസരങ്ങൾ കൊടുത്ത നന്മയിലേക്ക് വളരുവാനും നന്മയിലേക്ക് തിരിയുവാനും ഒരുപാട് അവസരം കിട്ടിയ ഒരു മനുഷ്യനാണ് ഫറവോൻ എന്ന് പറയുന്നത്. മിസ്രയീമ്യ ജനത്തിന്റെ നായകനായി വലിയ അധികാരിയായി ശോഭിച്ചയാളാണ് ഫറവോൻ. മോശ പല സമയവും അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ യഹോവയെ ഇങ്ങനെ അരുളി ചെയ്യുന്നു, നീ കുറെ മനം തിരിയേണ്ടത് ആവശ്യമാണ്, നിനക്ക് കുറെ മനസ്സലി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ മോശ പറയുന്നു. അതിന് തക്കവണ്ണം ഏതാനും ചില അടയാളങ്ങളൊക്കെയും അവന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം മോശ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ ഫറവോൻ അതൊക്കെ കാണുമ്പോഴേ ഒരു ചെറിയ മാറ്റം വരുമെങ്കിലും സന്ധിയാകുമ്പോഴേക്കും അവന്റെ ഹൃദയം കഠിനമായി പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ആ കഠിന ഹൃദയം അവസാനം എവിടേക്കാണ് പ്രയാണം ചെയ്തത് എന്ന് അതിന്റെ അവസാന ഭാഗത്തു നിന്ന് നാം ബോധ്യപ്പെട്ടിരിക്കുന്നു. അവൻ ചെങ്കടലിന്റെ നടുവിലാണ് അവൻ ചെന്ന് അമർന്നത്. എന്നാല് അഹങ്കാരമില്ലാത്ത ദൈവത്തെ വിളിക്കുന്ന വൈക്കോലിൽ നിന്ന് തൃപ്തിപ്പെടുകയും അനേകം അടികൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ആ ജനമാകട്ടെ, അവര് ദൈവത്തിന്റെ വിളി കേട്ട് എപ്പോഴും ദൈവം പറയുന്നത് അനുസരിച്ച് അവരുടെ നായകന്റെ പിറകെ അവര് പോയത് കൊണ്ട് അവര് വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവര് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന താണവരായ ആളുകള് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അഹങ്കാരികള് അവര് ആ ചെങ്കടലിലേക്കാണ് പോകുന്നത് എന്ന ചിന്ത ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അഹങ്കാരികളായി മറുതലിച്ച് നിൽക്കാതെ മോശയെ പോലെയുള്ള ആചാര്യന്മാരെയും പ്രധാന ആചാര്യന്മാരെയും അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത് നമുക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ, ആ സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നതാണ് ഈ ക്രിസ്മസിന്റെ ഒരു സന്ദേശം. രണ്ടാമത്, അഹങ്കാരികളായിട്ടാണ് നാം പോകുന്നതെങ്കിൽ നമ്മെ നയിക്കുന്നത് ഫറവോനായിരിക്കും. അനുതാപമില്ലാത്ത ഹൃദയം, അവൻ നമ്മെ നയിക്കും, അവൻ നമ്മെ ചെങ്കടലിലേക്ക് കൊണ്ട് നമ്മെ കൊണ്ടൊന്ന് എത്തിക്കുകയും ചെയ്യും എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായി നമുക്ക് കഴിയണം. ഒരു മുക്കുവ കുടുംബത്തെ കുറിച്ചൊരു കഥ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, ഒരു മകൻ മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. അപ്പനും അമ്മയും മുക്കുവ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് മകനെയെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി അവനെ രൂപപ്പെടുത്തണമെന്ന് ഈ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. അങ്ങനെ അവനെ പഠിപ്പിച്ചു, നല്ല പഠിത്തമൊക്കെ അവന് ലഭിച്ചു. അവനൊരിക്കലും ഈ മുക്കുവിനായി തീരരുത് എന്നാണ് അവന്റെ അമ്മയപ്പന്മാരുടെ ആഗ്രഹം. എന്നാൽ കാലഘട്ടത്തിന്റെ ആ കൂത്തൊഴുക്കില് ആ പിതാവ് രോഗബാധിതനായി, ആ മകന് ഒരു ജോലി സായത്തമായതുമില്ല. അങ്ങനെ കുടുംബം അപ്പന്റെ അസ്വസ്ഥത കൊണ്ടും മകനെ ഒരു ലക്ഷ്യത്തിൽ എത്താത്തത് കൊണ്ടും പട്ടിണിയിലായി. അങ്ങനെ കുറെ നാളായി പട്ടിണി കഠിനമായി വന്നപ്പോൾ അപ്പൻ മകനോട് പറഞ്ഞു, മകനെ ഇനിയും നാം ഇത് കാത്തിരുന്നാൽ ഈ കുടുംബമല്ല പട്ടിണി കൊണ്ട് ചത്തുപോകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ കടലിലേക്ക് പോയി നീ മത്സ്യബന്ധനം നടത്തി എന്തെങ്കിലും കുറെ മീനെങ്കിലും പിടിച്ചോണ്ട് വന്ന് ഈ ഭവനത്തിന്റെ പട്ടിണി മാറ്റാൻ നീ ശ്രമിക്കണം എന്ന് മകനോട് പറയുകയുണ്ടായി. ആ മകന് അപ്പന്റെ വാക്ക് കേട്ട് അവന്റെ പരിചയവും അവന്റെ പഠിത്തവും ഒക്കെ വേറൊരു മേഖലയിലായിരുന്നുവെങ്കിലും അവന് പരിചിതമല്ലാത്ത ആ കടലിലേക്ക് അവന്റെ അപ്പന്റെ വാക്ക് കേട്ട് അവൻ മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. കടൽക്കരയിൽ ചെന്നു അവനെ മത്സ്യം പിടിക്കുവാൻ തക്കവണ്ണം അവന്റെ അപ്പന്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവനായി വലകളൊക്കെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് കടലിന്റെ അരയിലേക്ക് കടലിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേ തിരമാലകൾ ഇങ്ങനെ ഒന്നൊന്നായി ആർത്തിരമ്പി വരികയാണ്. ഒരു തിരമാല വന്നു, അത് കരയെ കുറെ വിഴുങ്ങി മടങ്ങിപ്പോയി. അവൻ ഇറങ്ങുവാൻ ചെന്നപ്പോൾ അതിനേക്കാൾ ഭയങ്കരമായി മറ്റൊന്ന് വരികയാണ്. അങ്ങനെ പകൽ മുഴുവനും അവൻ കടൽ തീരത്ത് തിരയെ ശമിക്കുവാനായി നിൽക്കുകയാണ്. സന്ധ്യയായി മകനെ കാണാതായപ്പോൾ അപ്പൻ വളരെയധികം സങ്കടത്തോടുകൂടെ മകനെ അന്വേഷിച്ചു വന്നു. കടൽ അവനെ വിഴുങ്ങിയിരിക്കുമോ, എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധ്യതയില്ലാതെ അവന്റെ അപ്പൻ അവനെ അന്വേഷിച്ചു വരുമ്പോഴേ അവനിങ്ങനെ വലയും ഇരുകരങ്ങളിൽ പിടിച്ചുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുവാനായി നിൽക്കുകയാണ്. അപ്പോഴേ മകനോട് അപ്പൻ ചോദിച്ചു, എന്താണ് മകനെ, നീ നിനക്കൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ അവൻ അപ്പനോട് പറയുന്ന മറുപടി, അപ്പ കടലിൽ മുഴുവൻ തിരയാണ്, ഈ തിരയും ഒതുങ്ങിയിട്ട് ഇറങ്ങുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഇതുവരെ അത് സാധ്യമായില്ല എന്ന് പറയുമ്പോൾ അപ്പൻ മകനോട് പറയുന്നു, മകനെ തിരകൾ ഒതുങ്ങിയിട്ട് തിരകൾ ഒഴിഞ്ഞിട്ട് കടലിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധ്യമല്ല, അതുകൊണ്ട് തിരകൾക്കിടയിൽ കൂടി ഈ ഇരമ്പുന്ന കടലിൽ പോയി മത്സ്യം പിടിക്കുന്നവനാണ് യഥാർത്ഥ മുക്കുവൻ, അതുകൊണ്ട് തിരയെല്ലാം ശമിച്ചിട്ട് നീ ഒരു കാലത്തും ഈ കടലിലിറങ്ങി മത്സ്യം പിടിക്കാം എന്ന് കരുതരുത്. തിരകൾക്കിടയിൽ കൂടി കേടുപറ്റാതെ കടലിലിറങ്ങി മീൻ പിടിക്കുകയാണ് നിന്റെ ലക്ഷ്യം, അതാണ് മുക്കുവ കുടുംബം എന്ന് പറഞ്ഞ് അപ്പൻ മകനെ, പരാജിതനായ മകനെ മടക്കി കൊണ്ടുപോവുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് അനേക കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും അവസ്ഥ ഇതാണ്. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പ്രതികൂലതകളെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയാതെ വിതുമ്പുന്ന പരാജയത്തിന്റെ മേലങ്കി അണിയുന്ന ആളുകളെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് കന്യാമറിയാൻ പറഞ്ഞത്, അഹങ്കാരികൾ അവരെ ചിന്തിക്കുന്നു, താൻ അവരെ അവൻ ഉയർത്തുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തുമസില് ഈ 2015 നാം അവസാനിക്കുവാൻ പോകുകയാണ്. ഏതാനും നാളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വർഷം നാം ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ഇതൊരു പരാജയത്തിന്റെ വർഷമാകാതെ ഇതൊരു വിജയത്തിന്റെ വർഷമായിട്ട് പ്രതിസന്ധികളിൽ കൂടി തരണം ചെയ്തിട്ട് വിജയം ഭരിച്ച് കുടുംബത്തിന്റെയും സഭയുടെയും സമൂഹത്തിന്റെയും പട്ടിണി മാറ്റുന്ന ആ ഒരു വ്യക്തിയായി ഒരു കുടുംബമായി നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്താം. അതിന് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിജനമായ ഈ ടെക്സസ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ അരമന സ്തുതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു മരുഭൂമിയുടെ നടുവിലാണെന്ന് തോന്നിപ്പോകുന്നു. അഭിമന്യ തിരുമേനിക്ക് കരങ്ങൾക്ക് ബലമുണ്ടാകട്ടെ. ഈ മോശയെ പോലെ ഈ ദേവാലയങ്ങളെയും ഇവിടെയുള്ള ആളുകളെയും നയിപ്പാൻ തക്കവണ്ണമുള്ളതായ പ്രാപ്തി തിരുമേനിക്കുണ്ടാകട്ടെ. പരിശുദ്ധ പിതാക്കന്മാരും തിരുമേനിക്ക് വേണ്ടി ദൈവസന്നിധി മധ്യസ്ഥത അണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതീവ സന്തോഷത്തോടുകൂടെ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവവചനത്തിൽ ഞാനും ബലപ്പെടുവാൻ തക്കവണ്ണം എനിക്കും ഒരു ദിശാബോധം ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ സന്ദർഭം ഇടയാകട്ടെ എന്ന് ഞാനും ആശിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും എന്നെ ശ്രമിക്കുന്നവർക്ക് ഞാൻ നേർന്നുകൊണ്ട് നിങ്ങൾ ഒരുത്തൻ പോലും തകർന്നു പോകാതെ നിങ്ങൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഗ്രഹീതരായി ഭൂമുഖത്ത് നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ ദൈവം വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ മംഗളങ്ങളും ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട കെ ചെറിയാനച്ചൻ നടത്തിയ പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ കനിയമറിയാമിന്റെ പാട്ട് പ്രത്യേകമായി എടുത്തുകൊണ്ട് നടത്തിയ ചിന്തകൾ നമ്മുടെ നോമ്പിന്റെ ധ്യാനത്തിനും ചിന്തകൾക്കുമൊക്കെ പ്രയോജനം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചു കേട്ടതാണ് കന്യാമറിയാമിന്റെ പാട്ട്. നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലും ചെല്ലുന്നതാണ്, ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ടതാണ്. മാഗ്നിഫിക്കാറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു വളരെ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും പ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെയാണല്ലോ, ഒരു വേദഭാഗവുമാണ്. പക്ഷെ ഇതിനകത്ത് നിന്ന് അച്ഛൻ എടുത്തു പറയാൻ ആഗ്രഹിച്ച ചിന്തിച്ച പ്രധാനപ്പെട്ട ചിന്ത രണ്ട് ശക്തികളെ പറ്റിയാണ്. അച്ഛൻ്റെ പ്രത്യാനം ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന് രണ്ട് ശക്തികളെ പറ്റി പറയുന്നു. ഒന്ന് കന്യാമറിയാം പറഞ്ഞ ശക്തനായവൻ എന്ന് കന്യാമറിയാം ഉദ്ദേശിക്കുന്ന ശക്തനെ പറ്റി, പിന്നെ രണ്ടാമത് കന്യാമറിയാമിന്റെ പാട്ടിൽ 52-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ വേറൊരു ശക്തിയെ പറ്റി പറയുന്നു, പ്രഭുക്കൻ സിംഹാസനങ്ങളിലിരിക്കുന്ന പ്രഭുക്കന്മാരുടെ ശക്തിയെ പറ്റി. സിംഹാസനങ്ങളിലിരിക്കുന്ന പ്രഭുക്കന്മാരുടെ ശക്തി, അതിന്റെ എക്സാമ്പിളായിട്ടാണ് അച്ഛൻ ഫറവന്റെ, പഴയ നിയമത്തിലെ ഫറവന്റെ ശക്തിയെ കൊണ്ടുവന്നു. ഒരുപാട് ശക്തൻ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈജിപ്തിൽ, അന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ പവേഴ്സിൽ പെട്ടതാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. എന്ന് പറയുന്നാൽ അയൺ ഇൻഡസ്ട്രി മെറ്റൽ ഇൻഡസ്ട്രി ലോകത്ത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സമൂഹമാണ്, രാജ്യമാണ്, അല്ലെങ്കിൽ ഈ എക്കോണമി, ലോക എക്കോണമിക്ക് ഒരു പുതിയ മാനം നൽകിയ സമൂഹമാണ്. അന്ന് അത്ര നാള് വരെ ആടിനെ മേയിച്ചായിരുന്നു എക്കോണമിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്, ആടിനെ മേയിച്ച് നടക്കുന്ന അതിന്, അതിൽ നിന്ന് വിപ്ലവാത്മകമായ ഒരു മാറ്റം കൃഷിയിൽ നിന്ന് മെറ്റൽ ഇൻഡസ്ട്രി, മെറ്റലിലേക്ക് അങ്ങനെ വന്ന ഒരു വലിയ സമൂഹമാണ്. അതുകൊണ്ടാണ് അവരുടെ ആയുധങ്ങളുണ്ട്, വെപ്പൺസ് ഉണ്ട്, ആയുധങ്ങളുണ്ട്. ഈജിപ്റ്റാണ് ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ച രാജ്യം, മെറ്റൽ ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോ അങ്ങനെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യത്തിന്റെ ശക്തിയാണ് ഈജിപ്ത് അന്ന് അങ്ങനെയായിരുന്നു. അപ്പോ ഫറവൻ എന്ന് പറയുന്നത് ആയുധങ്ങളും സമ്പത്തും എല്ലാം കൂടെയുള്ള വലിയൊരു ശക്തിയാണ്. സിംഹാസനത്തിലിരിക്കുന്ന ഏറ്റവും ഭൂമിയിലെ ഏറ്റവും ശക്തനായ പ്രഭു അവനെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. യേശുക്രിസ്തുവിന്റെ സമയത്തും നാം കാണുന്നുണ്ടല്ലോ, ഹെറോദാവ്, ഫറവൻ പഴയ നിയമത്തിൽ മോശയുടെ കാലത്തിൽ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് ശക്തനായ ഇതാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഭൂമിയിലുള്ള ശക്തൻ എന്ന് പറയുന്നത് ഹെറോദാണ്. യേശുക്രിസ്തുവിനെ പോലും കൊല്ലാൻ, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പോലും കൊല്ലാൻ തനിക്ക് പവറും അധികാരവും ശക്തിയും ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുകയും 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കടിഞ്ഞൂലുകളെയും കൊന്നെടുക്കാൻ അതിലൂടെ തന്റെ ശക്തി എക്സ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചവന, അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിലൂടെ തന്റെ ശക്തി എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ലോക ചരിത്രം ഉള്ളിടത്തോളം കാലം അന്ന് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ സ്മരിക്കപ്പെടുന്നു. അവരെ നമ്മൾ വിളിക്കുന്നു ഹോളി ഇന്നസെൻസ്. അവരുടെ പെരുന്നാളുകൾ കൊണ്ടാടുന്നു. ഡിസംബർ മാസം ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പെരുന്നാൾ അതാണ്, ശിശുവധ പെരുന്നാൾ. അവരുടെ പെരുന്നാളുകൾ കൊണ്ടാടുന്നു, അവരെ ലോകം ഓർക്കുന്നു. ആ കൊലപാതകത്തിലൂടെ തന്റെ ശക്തി എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചവൻ ആ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് ലോക ജനതയുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ മധ്യസ്ഥരാവരും. അവരിലൂടെ മനുഷ്യർക്ക് ശക്തി ലഭിക്കുക, അവരിലൂടെ, ആ കുഞ്ഞുങ്ങളിലൂടെ. അവർക്ക് അവരുടെ പേരിൽ ദേവാലയങ്ങൾ അവരെ വിശുദ്ധരായി ലോകത്തെ എല്ലാ ക്രൈസ്തവ സമൂഹവും കാണുന്നു. അവർ ഏറ്റവും വലിയ ശക്തരായി ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ നിൽക്കുന്നു. അവരെ നമ്മൾ ഹോളി ഇന്നസെൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ശക്തന്മാര്, ശക്തി, മനുഷ്യൻ കാണുന്ന ശക്തിയും ദൈവിക ശക്തിയും, അത് രണ്ടും ഭംഗിയായിട്ട് വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് ഏതാ? മാഗ്നിഫിക്കാറ്റ്, മറിയാമിന്റെ പാട്ട്. എന്താണ് ശക്തി? മനുഷ്യൻ കരുതേണ്ട, ശ്രദ്ധിക്കേണ്ട, അല്ലെ, ശക്തി എന്ന് പറയുമ്പോ മനുഷ്യൻ കാണേണ്ടതായിട്ടുള്ള ഇതെന്താണ് എന്ന് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ശക്തനായവൻ, അങ്ങനെയാണല്ലോ പറഞ്ഞു തുടങ്ങുന്നത്, വലിയവ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ ആരാണെന്ന് പറയുന്നില്ല, കാരണം ശക്തനായവന്റെ പേര് പോലും പറയാൻ ഭയപ്പെടുന്നു. ആ ശക്തനായവന്റെ പേര് പറയാൻ ശക്തനായവനെ പറയുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമം എബ്രായ യഹൂദന്മാർ വായിക്കുമ്പോ യഹോവ എന്ന് എഴുതിയിരിക്കുന്ന, യാഹവ എന്നുള്ള യഹോവ എന്ന് എഴുതുന്നത് അതിനകത്ത് അതിനെ വോക്കലൈസ് ചെയ്യത്തില്ല, അതിന് വൗവൽസ് കൊടുക്കത്തില്ല. നമ്മളിപ്പോ നമുക്കറിയാമല്ലോ, നമ്മൾ ഭാഷയിൽ വൗവൽസ് കൊടുക്കുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാകുന്നത്. കൺസണൻസ് മാത്രമേ എഴുതിക്കുന്ന ശബ്ദമില്ലുള്ളു. അതിന് വവൽസ് കൊടുക്കുമ്പോഴാണ് അതിന് ശബ്ദം ഉണ്ടാവും, വായിക്കാൻ പറ്റുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആ വവൽസ് മാറിപ്പോകും, ചിലപ്പോൾ വാക്കുകൾ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാക്കുകൾ എല്ലാ ഭാഷയിലും അങ്ങനെ വവൽസ് കൊടുക്കും. പക്ഷേ ഹീബ്രു ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഹോവാന്ന് എഴുതുന്നിടത്ത് അവരാ യഹോവാന്ന് എഴുതിയ അക്ഷരത്തിന്റെ കൺസണൻസ് മാത്രമേ എഴുതുള്ളൂ, വവൽസ് എഴുതത്തില്ല. പവൻ ചെയ്തത്തില്ല, അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യന്റെ ആ അത് ദൈവം ആ ശക്തനായവനെ മനുഷ്യന്റെ നാവിന്റെ ഉച്ചരിക്കാനുള്ള ശക്തിയില്ല. അതാണ് യഹോവയുടെ ശക്തി, അത് മനുഷ്യന്റെ നാവിന് ഉച്ചരിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യത്തില്ല, അതിന് വവൽസ് കൊടുക്കത്തില്ല. ഇപ്പൊ ഹീബ്രു ബൈബിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്ന് മാത്രമല്ല ഓർഗനൈസ് ചെയ്തില്ലെന്ന് മാത്രമല്ല, യഹോവ അത് അവന്റെ പേഴ്സണൽ നെയിമാ, ദൈവത്തിന്റെ വ്യക്തിപരമായ നെയിമാ യഹോവ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവ മോശയോട്, മോശ ദൈവം മോശയോട് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ മോശ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ശക്തിയില്ല, ബലമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു, നിന്നെ ബലപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പിന്നെ മോശ വീണ്ടും ചോദിച്ചു, നാല് പ്രാവശ്യം മോശ ഓരോരോ വഴപ്പ് ന്യായങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് ചോദി പറയുക, ഞാൻ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഇസ്രായേൽ ജനത്തെ മോദിപ്പിച്ചുകൊണ്ട് വരാൻ ഈ ശക്തനായവൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് വരുന്നുണ്ട്, അത് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അവരെന്നോട് ചോദിക്കുക, അങ്ങനെ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ പേരെന്തോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അപ്പം യഹോവ അവനോട് പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ അയാം. യഹിയേ അഷേ റഹിയേ, ഹീബ്രു അങ്ങനെ യഹിയേ അഷേ റഹിയേ എന്നാ പേര് പറഞ്ഞേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനെ യഹൂദന്മാര് ചുരുക്കി പറഞ്ഞതാണ് യഹോവ, അതിന്റെ ചുരുക്കപ്പേരാ. യഹിയേ അഷേ റഹിയേ എന്നുള്ളതിനെ ചുരുക്കി എഴുതുന്നതാണ്. നമ്മൾ എലിസബത്ത് എന്നൊക്കെ ഉള്ളത് സ്നേഹം കുടുംബം എലിസ് എന്നൊക്കെ വിളിക്കത്തില്ലേ, അതുപോലെ അങ്ങനെ ചുരുക്കി വിളിക്കുന്നതാണ് യഹൂദന്മാർ, ചുരുക്കി വിളിച്ചതാണ് യഹോവ. അതാണ്, പക്ഷെ അതാണ് പേഴ്സണൽ നെയിം, യഹോവയുടെ ദൈവത്തിന്റെ പേരാണ്, യഹോവയ്ക്ക് പേരിട്ടിരിക്കുകയാണ് അങ്ങനെ. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ കാര്യം വരിക, യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, യേശു ക്രിസ്തുവിന് പേരിട്ടു, യേശു എന്ന് പേരിട്ടു, അവരിങ്ങനെ പേരിടണം എന്ന് പറഞ്ഞു, അങ്ങനെ പേരിട്ടു. ആ ഒരു പേരുണ്ട്, യേശു ജീസസ് എന്ന പേരുണ്ട്. പക്ഷെ പഴയ നിയമത്തിലെ ദൈവത്തിന് പേര് ഇല്ലല്ലോ, പേരിട്ടില്ലല്ലോ, ആരാ പേരിടുന്നത്? അപ്പോ ആ പേരിനെ പറ്റിയുള്ള പ്രശ്നമായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പേരേ ഇല്ല, അവരിതേപോലെ പേര് വിളി, അവരുടെ കോണ്ടാക്ടിൽ പേര് വിളിക്കുക. പക്ഷെ പുറപ്പാട് പുസ്തകം വന്നപ്പോഴാണ് ആ പേരിനെ പറ്റിയുള്ള ഇത് ഒരു ചിന്ത വന്ന് അങ്ങനെ പേര് ചോദിച്ചു. പേര് ചോദിച്ചപ്പോ ഞാനാകുന്നവൻ, നിന്റെ ബുദ്ധിക്ക് ഒന്നും എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു. അങ്ങനെ അതിന്റെ അർത്ഥം അതാ, ഇന്ന് ഞാൻ നിനക്ക് എന്താകുന്നു അതാണ് ഞാൻ നിനക്ക്, നാളെ എന്താകുമോ അതാണ് ഞാൻ നിനക്ക്, ഇന്നലെ എന്തായിരുന്നുവോ അതാണ് ഞാൻ. യഹിയേ റഹി എന്ന് പറയാൻ അതിന്റെ അർത്ഥം അതാ, ഞാൻ ഇന്നലെ എന്തായിരുന്നോ നിനക്ക് അതാണ് ഞാൻ, ഇന്ന് എന്താകുന്നുവോ അതാണ് ഞാൻ, നാളെ എന്താകുമോ അതാണ് ഞാൻ. നിന്റെ ബുദ്ധിക്ക് നിന്റെ ചിന്തയ്ക്കും നിന്റെ കഴിവിനും ഒന്നും തന്നെ എന്നെ ഉൾക്കൊള്ളുവാൻ ഞാൻ ശക്തനായവൻ. അതുകൊണ്ട് ആ പേരില്ല, അതുകൊണ്ടാണ് കന്യാമറിയാൻ പറയുന്നത് ശക്തനായവൻ, അല്ലാതെ പേര് പറയാൻ പറ്റത്തില്ല. ശക്തനായവൻ എന്ന് പറയുന്നതിന്റെ കാരണം അതാ, അവന്റെ ശക്തിയെ മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനോ മനുഷ്യ മനസ്സിൽ മനസ്സിലാക്കുവാനോ ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ശക്തനായവൻ. ഞാൻ പറഞ്ഞത് യഹൂദന്മാര് അവരുടെ ബൈബിളിൽ യഹോവ എന്ന് പേരെഴുതി കഴിഞ്ഞാൽ അത് ഓക്കലൈസ് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, അത് ബൈബിൾ വായിച്ചുകൊണ്ട് വരുമ്പോ യഹോവ എന്ന് പേര് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ നിർത്തും. യഹോവ എന്ന് പേരെഴുതി വായിച്ച് ഇങ്ങനെ വരുമ്പോ, ഫ്ലോയിൽ വായിച്ചു വരുമ്പോ യഹോവ എന്ന് പേര് വരുന്ന സ്ഥലത്ത് അവർ നിർത്തും, ഒന്ന് പോസ് ചെയ്തിട്ട് അദോണായി എന്ന് പറയും. അദോണായി യഹോവ എന്ന് പറയത്തില്ല, കാര്യം അവന്റെ പേര് ഉച്ചരിക്കാൻ പോലും തനിക്ക് ശക്തിയില്ല എന്നുള്ളതാണ്. യഹോവയുടെ പേരുച്ചരിക്കാൻ നിങ്ങൾ ആരെങ്കിലും എന്നെ പേര് വിളിക്കും? നമ്മൾ സാധാരണയിൽ അധികാരത്തിൽ മുകളിലുള്ളവരെ നമ്മൾ പേര് വിളിക്കാറില്ല, അങ്ങനെയാകുമ്പോ ദൈവം എന്തായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ ഈ ഭൂമി പോലും അധികാര നമ്മൾ പ്രായമുള്ളവരെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ചുമതലപ്പെട്ടവർ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഡയറക്റ്റ് പേരൊന്നും വിളിക്കാറില്ല. പിന്നെ ദേഷ്യം വരുമ്പോ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോ അങ്ങനൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും, പക്ഷെ നേരിട്ട് നമ്മള് വിളിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് ഈ ശക്തനായവൻ എന്ന് ആ കനിയമുറിയാൻ പറയുന്നത് അതുകൊണ്ടാ പേര് പറയാൻ അവന്റെ ശക്തിയെ മനസ്സിലാക്കി കേട്ടുള്ളൂ. ദൈവശക്തിയെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് അത് പറയാൻ സാധിക്കത്തില്ല. കനിയമുറി അവന് ദൈവശക്തി മനസ്സിലായി, ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ പ്രഭുക്കന്മാരെ പറ്റി അവൾക്ക് ഈ ഭൂമിയിലെ ശക്തികളെല്ലാം തന്നെ നിസ്സാരമായിട്ട് കണ്ടു. അതുകൊണ്ട് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി. എല്ലാ സിംഹാസനങ്ങളും തകരാൻ സാധ്യതയുള്ളതാണ്. എല്ലാ സിംഹാസനങ്ങളും, ഭൂമിയിലെ എല്ലാ സിംഹാസനങ്ങളും, നാം പടുത്തുയർത്തുന്ന എല്ലാ കോട്ടകളും, എല്ലാ നമ്മുടെ നാം ശ്രേഷ്ഠമെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും താഴ്ന്നു പോകാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആ രണ്ട് ശക്തിയെപ്പറ്റിയാണ് മറിയാമിന്റെ പാട്ടിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ദൈവത്തിന്റെ ശക്തിയും ഭൂമിയിലെ പ്രൊഫസർമാരുടെ ശക്തി, ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യമാണ്. കനിയമറിയ ഇത് ധൈര്യമായിട്ട് എടുത്ത് പറയാൻ കാര്യം, ഈ ഭൂമിയിൽ അവളെ സംബന്ധിച്ചിടത്തോളം കനിയമറിയാം തന്റെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഗബ്രിയൽ മാലാഖ വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് പറയുന്നതിന് ഭൂമിയിലെ ശക്തികളുടെ മുമ്പിൽ ന്യായം വിധിക്കാൻ തക്കവണ്ണം അവളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പക്ഷെ സാധ്യതയുള്ളതാണ്. അവൾ ഗർഭിണിയായിരിക്കുന്നതും അവൾ ആ സംഗതികളൊക്കെ തന്നെ ഭൂമിയിലെ സിംഹാസനങ്ങൾക്കും ഭൂമിയിലെ ശക്തികൾക്കും തന്റെ ന്യായം വിധിക്കാൻ തക്കവണ്ണം കാരണമായിട്ടുള്ള, പക്ഷേ ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ശക്തികളെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നത്. ഈ മാഗ്നിഫിക്കാറ്റിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിന്റെ അവസാനം കൺക്ലൂഷൻ വരുമ്പോ 46-ാം വാക്യം മുതൽ 53 വരെയുള്ള ഭാഗത്ത് ഈ രണ്ട് ശക്തികളെ പറ്റിയുള്ള പഠനങ്ങൾ, താരതമ്യ പഠനം പറയുന്നത്, രണ്ട് ശക്തികളെ പറ്റിയുള്ള താരതമ്യ പഠനം പറഞ്ഞതിന് ശേഷം 54-55 വാക്യങ്ങൾ അതിന്റെ കൺക്ലൂഷനാണ്. ഈ മാഗ്നിഫിക്കേറ്റ് അവൾ ഈ താരതമ്യ പഠനം കൺക്ലൂഡ് ചെയ്യുക. അവിടെ പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. അപ്പൊ ദൈവശക്തി വെളിപ്പെടുന്നത് അതിന്റെ പിന്നിൽ പിതാക്കന്മാരോടുള്ള ഒരു പ്രോമിസിന്റെ അതിന്റെ ഫുൾഫിൽമെന്റ്. ഭൂമിയിൽ ദൈവശക്തി വെളിപ്പെടുന്നത് പിതാക്കൻ, അത് പഴയ നിയമം നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായിട്ട് കാണുന്ന സംഗതിയാണ്. എല്ലാ ഭൂമിയിലെ ദൈവീക ഇടപെടലുകളും പിതാക്കന്മാരോടുള്ള യഹോവയുടെ പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ്. പ്രോമിസ് ആൻഡ് ഫുൾഫിൽമെന്റ് എന്നുള്ളത് പഴയ നിയമത്തിലെ ഏറ്റവും വലിയൊരു തീമാണ്. പുതിയ നിയമം തന്നെ പഴയ നിയമത്തിലെ പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ് പുതിയ നിയമം എന്ന് പറയുന്നതാണ്. സോ ബൈബിൾ മുഴുവനായിട്ട് നമ്മൾ എടുത്താൽ അതിലെ പ്രധാന തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോമിസ് ആൻഡ് ഫുൾഫിൽമെന്റ്. പിതാക്കന്മാരോട് പറഞ്ഞ ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണം, പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് വേദപുസ്തകം മുഴുവൻ എന്ന് പറയും. വേദപുസ്തകം മുഴുവൻ പിതാക്കന്മാരോടുള്ള ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ട്. അപ്പോ ഇവിടെ കനിയമറിയാം ഈ പാട്ട് മാഗ്നിഫിക്കായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ. സത്യത്തിൽ ഇന്നത്തെ തലമുറ, ഞാനും നിങ്ങളും പുതിയ തലമുറയും ഓർക്കേണ്ടതാണ്, പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ അല്ലാതെ ദൈവീക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും. ഇന്ന് നമ്മൾ അമേരിക്കയിൽ നല്ല എല്ലാ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ പിതാക്കന്മാരുടെ സഭയും വേണ്ട, പിതാക്കന്മാരുടെ വിശ്വാസവും വേണ്ട, പിതാക്കന്മാരുടെ പാരമ്പര്യവും വേണ്ട, ഒന്നും വേണ്ടാത്ത ഒരു, എന്നാൽ അവർക്കെല്ലാം വിശ്വാസമുണ്ട്, അവരെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നു, പക്ഷേ പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. പാരമ്പര്യങ്ങളായ ഓർത്തഡോക്സ് സഭാവിശ്വാസത്തിൽ വളർന്നു വന്ന പലരും പല സ്ഥലങ്ങളിലും ഓ ഏതെങ്കിലും ഒരു പള്ളി പോയാൽ പോരായോ എന്ന് ചിന്തിക്കുന്ന സമൂഹമുണ്ട്. പക്ഷെ മാഗ്നിഫിക്കായിട്ട് പുതിയ നിയമ ചരിത്രം തുടങ്ങുമ്പോ കനിയമറിയാൻ പറയുന്ന ആ പാട്ടിന്റെ അവസാനം വ്യക്തമായിട്ട് എടുത്തു പറയുന്നയാ, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം തന്നെ, നീ ഭൂമിയിൽ അനുഭവിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ പിതാക്കന്മാരോട് ചെയ്ത, നിന്റെ പിതാക്കന്മാരോട് ചെയ്ത നന്മയുടെ പ്രോമിസിന്റെ പൂർത്തീകരണമായിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം പോലും, നമ്മുടെ ജനനം പോലും, നമ്മുടെ ജീവിതം പോലും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം കരുണ കാണിച്ചതിന്റെ പൂർത്തീകരണം. അവരുടെ ജീവിതത്തെ ദൈവം മാനിച്ച് അവരോട് ദൈവം കരുണ കാണിച്ചതിന്റെ പൂർത്തീകരണമാണ് എന്റെയും നിങ്ങളുടെയും ജനനം പോലും എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ജനനം പോലും, നമ്മുടെ ഈ ജീവിതം പോലും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത കനിയമറിയാം യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചുകൊണ്ട് ഇരിക്കുമ്പോ അവൾ വിശ്വസിക്കുന്നു ഇത് അവളുടെ പിതാക്കന്മാരോട് ദൈവം കരുണ കാണിച്ചതിന്റെയും, അല്ലെങ്കിൽ അവളെ പ്രത്യേകമായിട്ട് ദൈവം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് അവളുടെ പിതാക്കന്മാരോട് ദൈവം കരുണ കാണിച്ചതിന്റെയും, ആ ദൈവം അവരോട് ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണവുമാണെന്ന് കാണുന്നു. അതുകൊണ്ട് എടുത്ത് പ്രത്യേകം മാഗ്നിഫിക്കായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ കൺക്ലൂഷൻ, മാഗ്നിഫിക്കേറ്റിന്റെ കൺക്ലൂഷൻ അങ്ങനെയാണ്. കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനായിരിക്കുന്നതും നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകളും എല്ലാം നമ്മുടെ പിതാക്കന്മാരോട് അവരുടെ ജീവിതത്തിന് ദൈവം കാണിച്ച കരുണയും അവരോട് ചെയ്ത പ്രോമിസിന്റെ ഫുൾഫിൽമെന്റുമാണ് എന്നുള്ളത്, പൂർത്തീകരണവുമാണ് എന്നുള്ളത്. അവരുടെ വിശ്വാസവും അവരുടെ പാരമ്പര്യവും അവർ നമുക്ക് കൈമാറി തന്ന വിശ്വാസത്തിന്റെ മൂല്യങ്ങളും അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നുള്ളതും നാം മനസ്സിലാക്കണം. എങ്ങനെയും എവിടെയും പോയി ആരാധനാ ജീവിതത്തിലായിരിക്കാനുള്ള ഒരു വിശ്വാസം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. അതും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട സംഗതിയാണ്. ഇന്നത്തെ ഈ ചിന്തയ്ക്കായിട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ സന്തോഷം അറിയിക്കുന്നു. ക്രിസ്മസിന്റെ നോമ്പിന്റെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഈ മല കനിയമറിയാമിന്റെ പാട്ട് ധ്യാനിക്കുവാനും ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായിട്ട് ഈ ആശയങ്ങൾ ഓർക്കുവാൻ തക്ക വണ്ണം ഒരു മുഖാന്തരമായി തീർന്നതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 69 ഗീതം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം വീണ്ടും പ്രസവ വേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ എന്ന പൗലോസ് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ഇന്നാളുകൾ ക്രിസ്തു ഉരുവാകുവാനുള്ള നല്ല ഹൃദയങ്ങളായി നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ശരീരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഒരു ഗീതമാണ്. എന്നുള്ളിൽ എന്ന് വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം സംഘപ്രാവേ, നീ വന്നിൽ എന്നും അധിവസിക്കുക. ഈ ക്രിസ്തുമസ്, ഈ നോമ്പ്, ഈ പ്രാർത്ഥനകളൊക്കെ അതിന് നല്ല ആന്തരമായി ദൈവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ദൈവത്തിന്.
എന്നുള്ളിലെന്നും തേടുവാന് സ്വർഗം മണ്ഡപം നീട്ടിറങ്ങി വന്ന ഉന്നതനാം സംഘ ഉന്നതനാം സംഘപ്രാവേണി വന്നെന്നിൽ എന്നോ മതി വസിക്കാതങ്കച്ചിറടിയേത്ര നാൾ കേട്ടു ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോ തീര സങ്കടപ്പെട്ടിടുന്നു കർത്തനേ അയ്യോ നഷ്ടമാക്കി ജീവിതമെന്നും കഷ്ടത തന്നിൽ വാഴയുന്നു ഞാനിന്ന തട്ടിയുണർത്തണമേന്നും കഷ്ടത തന്നിൽ വാഴയുന്നു ഞാനിന തട്ടിയുണർത്തണമേ ശൂന്യവും ഭാരുമായി തള്ളിയതാമിനി വന്നു പാർത്തു ചുറ്റി നിൻവീടിന്റെ നിന്നയാകണമേ ദേവാ വന്നു പാർത്തു ചുറ്റി വീടിന്റെ നിന്നയാകണമേ ജീവിതമെന്നും ശരിയായിട്ടില്ലയോ കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ എന്ന അലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേലാൽ എന്നിലാക്കുന്നതിനും ചിലയില്ലാത്തോനും ചേർന്നു ഭരിക്കയില്ല മേലാൽ എന്നിലാശുദ്ധനും ചിലവിഹീനനും ചേർന്നു ഭരിക്കയില്ല ത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നും ആവർത്തിച്ചു തവാജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കായെന്നും ആവർത്തിച്ചു തവാജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്ക എന്നുള്ളിലും നുംവസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീണിറങ്ങി ഉന്നതാന്തങ്ക പ്രാവേണി വന്നെന്നിൽ എന്നു വാദി വസിക്കാതെന്ന ഉന്നതാന്തങ്ക
പ്രാർത്ഥനകൾക്കായി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകാൽ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. ഡാനിയൽ, രൂബൻ, രാജി, റോബിൻ, തങ്കച്ചൻ, ഉമ്മൻസി ഉമ്മൻ, പാപ്പച്ചൻ, നാളെ കഴിഞ്ഞ് സർജറിക്ക് വിധേയനാകുന്ന ജോസ് വെള്ളാവു, നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവതരുമുമ്പാകെ സമർപ്പിക്കാം. കൂട്ടായ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുവാനും സൗഖ്യം ലഭ്യമാകുവാനും നമ്മയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകൾ ദൈവം നമ്മളിൽ ഉരുവാകുവാനും വളരുവാനും വലുതാകുവാനും ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമ്മെയും സമർപ്പിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നോമ്പിന്റെ നാളുകൾ കർത്താവെ, നിങ്ങളേക്ക് കൂടുതൽ അടുത്തു വരുവാനും അവിടുത്തെ വലിയ കൃപകളെ ജീവിതത്തിൽ ചിന്തിപ്പാനും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു എന്നുള്ള വലിയ ചിന്തകൾ ഞങ്ങളിൽ ഉദിപ്പിക്കുവാനും സഭയോടും വിശ്വാസത്തോടും പിതാക്കന്മാരോടും ദൈവത്തോടും വിശ്വസ്തയോടും സ്നേഹത്തോടും വർത്തിക്കുവാനും ഒക്കെയുള്ള വലിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ തിരുവചനങ്ങളെ ഓർക്കുന്നു. ദൈവമേ, പരിശുദ്ധ അമ്മയിലൂടെ ചെയ്ത അവിടുന്ന് ലോകത്തിന് നൽകിയ വലിയ കാര്യങ്ങളെ ഞങ്ങൾ കേട്ടുവല്ലോ. എന്നും വിശ്വസ്തയും സ്നേഹവും നന്ദിയുള്ളവരുമായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് യോഗ്യത നൽകണമേ. നിനക്കുള്ളവരായി ജീവിക്കാനും അവിടുന്നാകുന്നു ഞങ്ങളെ നയിക്കുന്നതെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ടാകുവാനും അവിടുത്തെ സന്നിധിയിലേക്ക് താണിരിപ്പാനും നിന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുവാനും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങൾ കേട്ടതായ തിരുവചനങ്ങളെ ഓർക്കുന്നു. ശക്തനായവൻ എങ്കിൽ വലിയവ പ്രവർത്തിച്ചിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു എന്നുള്ളതായ മറിയാമിന്റെ ശക്തി നിറഞ്ഞതായ തിരുവചനങ്ങളെ വീണ്ടും ധ്യാനിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് പറയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും അവിടുത്തെ കൃപയും അവരുടെ മേലുണ്ടാകണമേ. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരം എന്റെ മക്കളുടെ മേൽ നീട്ടണമേ. സൗഖ്യം പ്രാപിക്കുവാനും സൗഖ്യം അവിടുത്തെ ദാനമാണെന്ന് തിരിച്ചറിയുവാനും ശിഷ്ടകാലം നിനക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ് അവരെ സഹായിക്കണമേ. നമ്മുടെ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വേദനകളിൽ നിന്നും അവരെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ട് വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് അവരുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവമേ അവിടുന്ന് സമാധാനത്തിലേക്ക് എത്തിക്കണമേ. നിങ്ങളുള്ള പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇനി പ്രാർത്ഥന കൂട്ടത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വെറും കൈയായി വന്ന് അനുഗ്രഹമായി നിറഞ്ഞവരായി ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും അടുത്ത ആഴ്ച കൂടി വരുവോളം അവിടുത്തെ വലിയ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളായിരിക്കുന്നിടങ്ങളിലും മേഖലകളിലുമൊക്കെ അടിയങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. ഞങ്ങൾ കേട്ടതായ വചനത്തെ ഓർത്ത് വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. വചനം സംസാരിച്ച് ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും നിന്നെ ആരാധിപ്പാൻ കർത്താവ് അനേകരെ ഒരുക്കുവാൻ തക്കവണ്ണം അവിടെ നിലയാക്കണമേ. ഒരു സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നേതൃത്വം നൽകുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹകരമായി നിന്നെ സാക്ഷിപ്പാനും ഏറ്റവും അനുഗ്രഹകരമായി നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണമേ. എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടവുകളെയും അതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തിരുസാന്നിധ്യം ദർശിപ്പാൻ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. ഈ ക്രിസ്തുമസ് അതിനുള്ള നല്ല മുഖാന്തരമാക്കി അവിടെ തീർക്കണമേ. കുടുംബ സമാധാനമില്ലാതെ വലയുന്ന ഭവനങ്ങൾ, ദൈവമായ കർത്താവെ, മറ്റ് പലവിധമായ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നതുപോലെ ഭവനങ്ങളിലെ കടന്നു ചെല്ലുവാനും നിന്റെ സ്വർഗീയ സമാധാനത്തിലും പ്രത്യാശയിലും കർത്താവെ മുതിരുവാനും അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. വീണ്ടും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം കൊണ്ടും സൗഖ്യം കൊണ്ടും അവരുടെ ഹൃദയങ്ങളെയും അവരുടെ ശരീരങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നും വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ചിരിക്കുന്നതിന്റെ മക്കള് ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും.
ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ തിരുവചനം സംസാരിച്ച ബഹുമാനപ്പെട്ട കെ ചെറിയാനച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഓർക്കപ്പെടേണ്ടതായ മറിയാമിന്റെ തിരുവചനങ്ങളെ ധ്യാനപൂർവം അച്ഛന് നമ്മെ ഓർപ്പിച്ചു. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്യ തിരുമനസിന്റെ സാന്നിധ്യം എല്ലാ ദിവസവും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഈ സമയത്ത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഒരുപക്ഷെങ്കിൽ മലങ്കര സഭയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എന്നും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തിരുമയുടെ സാന്നിധ്യവുമായിട്ട് നടക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഇത് ഏകമായിരിക്കുമെന്ന് കരുതുന്നു. അഭിവന്യ തിരുമേനയുടെ ആഴമേറിയ ദൈവ വചനങ്ങൾക്കും ദൈവ ശാസ്ത്ര തത്വങ്ങൾക്കും അഭിവന്യ തിരുമേനത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന് കുറച്ച് സമയം മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. അച്ഛന്റെ നേതൃത്വത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ് ഈ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും ഈ കൂടി വരുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട ജോൺ ഗിവർഗീസ് അച്ഛന്റെ സാന്നിധ്യം ഈ അരമനയിൽ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛനോടും കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദികരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആളുകളോട് പറയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ശക്തിയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഒരിക്കൽ കൂടെ എല്ലാവരോടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.